പേജ് 160. കടൽ ഹൃദയം. സൈന്യം സമതലങ്ങളിലേക്ക് ഇറങ്ങിയില്ല. ഗ്രാമങ്ങളിലൂടെയോ നഗരപത്തനങ്ങളിലൂടെയോ കടന്നുപോയില്ല. നെടുങ്കോട്ട പോലെ നീണ്ടു നിറഞ്ഞു കിടക്കുന്ന പർവ്വത നിരകളുടെ രഹസ്യമായി മുന്നോട്ട് നീക്കി. കൊടുങ്കാറ്റുകളുടെ മറപിടിച്ച് ഓരോ അടിവെപ്പും ക്ലേശം നിറഞ്ഞതായിരുന്നു. എപ്പോഴും ഇരുട്ട്, ഇണക്കം കാട്ടാത്ത മൃഗങ്ങൾ, കൂർത്ത കല്ലുകൾ, അതിശൈത്യം, നട്ടുച്ചയ്ക്ക് മാത്രം അപൂർവമായി ചോർന്നു കിട്ടുന്ന ചൂട്. വഴികാട്ടികൾ പർവ്വതത്തിന് മുകൾ പരപ്പിലെത്തി തിരിഞ്ഞു നോക്കുമ്പോഴും സൈന്യത്തിന്റെ വാലത്ത് മലയടി വാലത്ത് നിന്ന് കയറി തുടങ്ങിയിട്ടില്ല. മെല്ലെ ഇഴയുന്ന പടുകൂറ്റനായ ഒരു സുവർണ നാഗം പോലെ പിങ്കല വർണ്ണ മാർന്ന ആ വൻ സൈന്യം മുഴുവൻ ഇഴഞ്ഞ് മുകളിലെത്തുമ്പോഴേക്കും വഴികാട്ടികൾ മലയിറങ്ങി അടുത്ത മല കയറ്റം തുടങ്ങി. ഒന്നാം ദിവസം സന്ധ്യയ്ക്ക് മുൻപ് അവർ അതിഭയങ്കരിയായ ഒരു വെള്ളച്ചാട്ടത്തിനരികിലെത്തി. എത്രയോ ദൂരം നിന്ന് അവരുടെ ഘോര ഹത്തഹാസവും ഇരമ്പലും മുഴക്കവും അവർ കേൾക്കാൻ തുടങ്ങിയിരുന്നു. മരങ്ങൾക്കിടയിലൂടെ ഒരു ഘോര മനോഹരിയെ കണ്ടു തുടങ്ങിയപ്പോഴാകട്ടെ, ഒരു സൈന്യത്തിന്റെ രഹസ്യ നീക്കത്തിന്റെ ഭാഗമാണ് തങ്ങൾ എന്ന് മറന്ന് അവർ ആർത്തു വിളിച്ചു. അതവർക്ക് അടക്കി വെക്കാനാവാത്ത ജീവന്റെ വിലയാണ്. അതിനെ അഭിവാദ്യം ചെയ്യാതെ അവർ കടന്നു പോവുകയില്ല. ഉണ്മയ്ക്ക് കാരണഭൂതനായതിനെ രണ്ടു കൈകൊണ്ട് നെഞ്ചത്തടിച്ച് ആർപ്പിട്ട് ആദരിക്കണമെന്ന ബാലപാഠം അവർ അവഗണിക്കുകയില്ല. ജീവനിൽ അലിഞ്ഞു ചേർന്ന അനുഷ്ഠാനത്തെ യാതൊരു കാരണം കൊണ്ടും വെടിയുകയുമില്ല. എന്നാൽ മുന്നറിയിപ്പൊന്നുമില്ലാതെ സൈന്യത്തിൽ നിന്നുണ്ടായ ഈ പ്രവൃത്തി രാമനെ അമ്പരപ്പിച്ചു. അച്ചടക്ക ലംഘനം അദ്ദേഹത്തെ ക്ഷുഭിതനാക്കി. സൈന്യത്തിന്റെ രഹസ്യ നീക്കത്തെ ഒറ്റുകൊടുക്കുന്നത് പോലെയുള്ള ഒരു പ്രവൃത്തിയായി അദ്ദേഹം അതിനെ വിലയിരുത്തി. ഒരറ്റത്തു നിന്ന് ആരംഭിച്ച് പുല്ലിൽ പിടിച്ച് തീ പോലെ അപകടകരമായി പടരുന്ന അതിനെ തടയാൻ ഉപാധികളില്ലെന്നത് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. എന്നിട്ടും രാമനും മിഴിച്ചു നിന്നുപോയി. ഒരു വൻമലയെ മുഴുവൻ തന്റെ ഉഗ്രപ്രതാപത്തിന്റെ കീഴിലാക്കിക്കൊണ്ടുള്ള ആ കുതിച്ചു ചാട്ടത്തിന്റെ സൗന്ദര്യം അത്രയ്ക്ക് ഭീകരവും പ്രലോഭനീയവുമായിരുന്നു. താഴെ വിരിഞ്ഞ പാറകളിൽ തട്ടിച്ചിതറുന്ന നിലയ്ക്കാത്ത താണ്ഡവം, ഇടിമുഴക്കത്തിന്റെ രൗദ്രതാളം, ജലവാദത്തിന് ചുറ്റുമാകട്ടെ നുഴഞ്ഞും പതഞ്ഞും ചുഴികുത്തിയുമുള്ള അതിലാസ്യം, 1,000,000 ചിലങ്ങുകളുടെ മധുരരവം, ഒഴുകിപ്പോകുന്നവൾ, പിന്നെ ശൃംഗാരരൂപിണി. നദിക്ക് ചുറ്റും ഇടതൂർന്ന ചന്ദനമരങ്ങളായിരുന്നു. ചന്ദനമരങ്ങളുടെ വലുപ്പവും പഴക്കവും രാമനെ അത്ഭുതപ്പെടുത്തി. കാതൽ മുത്തിയ ചന്ദനത്തടികൾ അങ്ങിങ്ങ് വീണ് കിടക്കുന്നു, ചിലത് നേരത്ത് ചിലത് വെള്ളത്തിൽ. അച്ഛന്റെ ഉറക്ക ചന്ദനത്തടി കൊണ്ട് തീർത്തതായിരുന്നു. മച്ചിൽ ചന്ദനത്തിൽ തൊത്തിയ ലതകളും പൂക്കളും കിളികളും, ചന്ദന ചുവരിൽ സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും, വാതിൽപ്പടിയിൽ വ്യാളിമുഖങ്ങൾ, കൊമ്പനാനകൾ, കുതിരകൾ, കുട്ടിക്കാലത്തെ കളികളെല്ലാം ചന്ദനം നടക്കുന്ന സുഖശീതളമായ ആ അറയിലായിരുന്നു. ചന്ദനത്തടിയിൽ തീർത്ത രാമന്റെ കുതിര ആ അറയിലായിരുന്നു. ഇവിടെ അല്പം വിശ്രമമാവാം, രാമൻ ചോദിച്ചു. വഴികാട്ടികൾക്ക് അതത്ര സമ്മതമായി തോന്നിയില്ല. അടിക്കാടുകൾ കുറവായ ചന്ദനവനത്തിലൂടെ വെളിച്ചം മായുന്നതുവരെ അതിവേഗം നടക്കുക, അതായിരുന്നു അവരുടെ നിർദ്ദേശം. അതുകൊണ്ട് എന്ത് ഗുണം? ഇനിയും എത്രയോ വാദം ഇതേ ചന്ദനക്കാടുകൾ തന്നെയല്ലേ? മാരുതി ചോദിച്ചു. വഴികാട്ടികൾ സമ്മതിച്ചു. ഇത് ശരിക്കും മാലയ പർവ്വതം തന്നെ, രാമൻ അത്ഭുതപ്പെട്ടു. തോളത്തിരിക്കുന്നവൻ ഇരിപ്പ് സുഖകരമാക്കാൻ ഓരോ തവണ ഇളകുമ്പോഴും അമരുമ്പോഴും ഞെരിയുന്ന തോളുകൾ, കൂടുതൽ കൊനിയുന്ന കഴുത്ത്, വളയുന്ന നട്ടെല്ല്, വിയർപ്പ് ചാലിട്ടൊഴുകുന്ന പുറം, കുന്നുപോകുന്ന കാൽമുട്ടുകൾ, ചുമക്കുന്ന ഭാരത്തേക്കാൾ വലിയ ആത്മനിന്ദാഭാരം, അമർഷം, ലക്ഷ്മണനെ തോളത്ത് നിറക്കിയതും വിഷമസിംഹത്തിന്റെ മുരളിച്ച പോലൊന്ന് ഉള്ളിൽ ഉരുണ്ടുകൂടുന്നത് അംഗതിന് തടയാനായില്ല. തോളും തലയും പിന്നോട്ട് വലിഞ്ഞ് ആകാശത്തേക്ക് നോക്കി അവൻ ഉറക്കെ അലറി. അതിന്റെ ശക്തിയിൽ പഴുത്ത ചന്ദനയിലകൾ മഴ പോലെ പൊഴിഞ്ഞു. ലക്ഷക്കണക്കിന് കിളികൾ ഒന്നിച്ചാർത്തു വന്നു പറന്നു. അവയുടെ ചെറുകുപിടച്ചിലിൽ കാട് കുലുങ്ങി. കിളികളോടൊപ്പം പറന്ന അംഗതനെയാണ് അടുത്ത നിമിഷത്തിൽ അവർ കണ്ടത്. അലറിക്കൊണ്ട് അവൻ നദിയിലേക്ക് കുതിച്ചു. എല്ലാവർക്കും ഇടയിൽ ഉണ്ടായ അമ്പരപ്പ് മാറി ശ്രദ്ധിച്ചു. വെറും കുട്ടിക്കളി, അയാൾ ശബ്ദത്തിൽ വാത്സല്യം കലർത്തി. എല്ലാ കുട്ടികളികളും ഒരുപോലെയല്ല. ഞാൻ വലിച്ചുവിട്ട് ഗംഭീര മുഴക്കം കേൾപ്പിച്ചുകൊണ്ട് ലക്ഷ്മണൻ പറഞ്ഞു. അംഗതിന് കൊമ്പുണ്ടായിരുന്നെങ്കിൽ അവൻ കരകൾ ഇടിച്ചു തകർത്തേനെ. മുഷ്ടി ചുരുട്ടി തീരം തകർത്തും വെള്ളം കലക്കി മറിച്ചും അലറിയും അമറിയും ചാടിമറിഞ്ഞും രോക്ഷമടക്കാനാവാതെ കൂത്തുമറിയുന്ന അംഗതനെ കണ്ട് സൈന്യത്തിന്റെ പിന്നില കാക്കുന്ന താരനെ കൂട്ടിക്കൊണ്ടുവരുവാൻ മാരുതി നിർദ്ദേശം നൽകി. അതിനെടുക്കുന്ന സമയം അസ്വസ്ഥമാവാതിരിക്കാൻ അയാൾ ചന്ദനമരങ്ങളെ പറ്റി വർണ്ണിക്കാൻ തുടങ്ങി. പടുകൂറ്റൻ ചന്ദനമരങ്ങൾക്ക് പ്രസിദ്ധമാണ് ഈ പർവ്വതം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങൾ ഈ കാടുകളിലുണ്ട്. അവയെ ആരാധിക്കുന്ന ഗോത്രവർഗങ്ങളുണ്ട്. ചന്ദനത്തൈയിൽ നിന്നാണ് തങ്ങൾ ഉണ്ടായതെന്ന് വിശ്വസിക്കുന്നവരാണവർ. ചന്ദന മരത്തിന്റെ വളർച്ചയും ഊക്കും ഗോത്രത്തിന്റെ വളർച്ചയാണെന്ന് അവർ വിശ്വസിക്കുന്നു. കാലം ചെന്ന ചന്ദനമരങ്ങളുടെ പതനം അവർ ഉച്ചബന്ധുവിന്റെ മരണം പോലെ കണക്കാക്കുന്നു. ആണ്ടിലൊരിക്കൽ പൗർണമി നാളിൽ അവർ ഓരോ ചന്ദനമരത്തിന് ചുവട്ടിലും വിളക്കും പൂവും ചാർത്തുന്നു. അന്ന് ഈ കാട് നക്ഷത്രം പൂത്ത വാനം പോലെ മൺവിളക്കുകളെ കൊണ്ട് ജ്വലിക്കും. ഗോത്രവർഗ്ഗക്കാരുടെ പെൺകുട്ടികളെ ചന്ദനമരങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നതും അന്നാണ്. ഗോത്രത്തിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞും ചന്ദനത്തൈയിൽ നിന്നാണ് ഉണ്ടായതെന്ന് ഗോത്രത്തിൽ ഉറപ്പു വേണം. അതുകൊണ്ട് ഈ വിവാഹം വരെ ഋതുമതിയായ പെൺകുട്ടിക്ക് പുരുഷ സംസർഗം പാടില്ല. ചന്ദനമരത്തെ പുൽകിയ പെൺകുട്ടിയെ ആഘോഷപൂർവ്വം ഊരിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഒരു ചന്ദനമരച്ചില്ലയുടെ തണലിലാണ് അവളെ നടത്തുക. ചന്ദ്രോദയത്തോടെ ഊരിനു നടുവിൽ ആ മരച്ചില നാട്ടും. ദേഹത്തും മുഖത്തും തിരിച്ചറിയാൻ പറ്റാത്ത വിധം ചന്ദനം പാലിത്തേച്ച് ആണും പെണ്ണും മരച്ചിലയ്ക്ക് ചുറ്റും നൃത്തം ചെയ്യും. ഗോത്രത്തിലെ മുഴുവൻ പേരും ഇതിൽ പങ്കെടുക്കും. നൃത്തത്തിന്റെയും മദ്യത്തിന്റെയും ലഹരി മൂർച്ചയിലെത്തുമ്പോൾ ഇണകൾ പരസ്പരം കണ്ടെത്തും. അവർ മരച്ചില വിട്ടുപോരും. മുഴുചന്ദ്രൻ നിലാവ് പൊഴിച്ചു നിൽക്കി ആണും പെണ്ണും ഇണചേരുന്നതിന്റെ ചന്ദന സുഗന്ധം ഊരിലാകെ പരക്കും. പുലരും വരെ നീണ്ടു നിൽക്കുന്ന കാമോത്സവം. പുലർച്ചെ അമ്പിളി വിളറുമ്പോൾ എല്ലാവരും തിരിച്ചെത്തി ചന്ദന മരത്തിലേക്ക് തീ കൊളുത്തും. അന്നേക്ക് പത്താം മാസം പുതു പെൺകുട്ടികൾ പ്രസവിച്ചിരിക്കണം. വെള്ളത്തിന് തണുപ്പ് വളരെ കുറവാണ്, കൂടുതലാണ്. നിന്റെ കൈകാലുകൾ മരവിക്കും. കേറിവ, മുത്തച്ഛൻ അംഗതനെ ശാസിച്ചു. അയാളെ കണ്ടിട്ടും അവന്റെ കോപം അടങ്ങിയില്ല. കുറെ നേരം കൂടി കൂത്തുമറിഞ്ഞ് കയ്യും കാലും ഇട്ട് തല്ലി വെള്ളത്തെ മർദ്ദിച്ചിട്ടേ അവൻ കളി അവസാനിപ്പിച്ചിട്ടുള്ളൂ. നീണ്ടിടതൂർന്ന് മുടി കുടഞ്ഞ് നാല് പാടും ജലമണികൾ സ്ഥിരിച്ചുകൊണ്ട് അവൻ വെള്ളത്തിൽ നിന്ന് കയറി വരുന്നത് താരൻ നോക്കി നിന്നു. അടുത്തെത്തിയപ്പോൾ അയാൾ രണ്ടു കൈയും നീട്ടി ആ ജലദേവതയെ ആലിംഗനം ചെയ്തു. മുത്തച്ഛന്റെ തോളിൽ ചാഞ്ഞത് പക്ഷെ മുത്തച്ഛന്റെ അംഗതനുണ്ടി തന്നെയായിരുന്നു. ആരോ വേദനിപ്പിച്ച സങ്കടം അണപൊട്ടി അമ്പേറ്റം മുറിവിൽ നിന്ന് രക്തമെന്നോണം കണ്ണീർ ചിതറി. ഉറക്കി കരയാതിരിക്കാൻ പാടുപെട്ട് കുട്ടിക്കാലത്തെന്നോണം താരൻ അവനെ പുറത്തു തലോടി ആശ്വസിപ്പിച്ചു. ഒന്ന് മനസ്സിൽ ഉറപ്പിക്കണം, രാവണൻ നമ്മുടെ ശത്രുവാകട്ടെ മിത്രമാകട്ടെ, സീതയോട് അവൻ ചെയ്തത് കടുത്ത അനീതിയാണ്. അത് പുറത്തുകൂടാ, ഭൂമി പുറക്കില്ല. രാമന് വേണ്ടിയല്ല, സീതയ്ക്ക് വേണ്ടിയാണ് കിഷ്കിന്നം പൊരുതേണ്ടത്. പിന്നെ അവനെ അസ്വസ്ഥമായി ചിന്തിക്കാൻ വിട്ടിട്ട് മുത്തച്ഛൻ സൈന്യത്തിലെ സ്വസ്ഥാനത്തേക്ക് തിരിച്ചുപോയി. സീതയ്ക്ക് വേണ്ടി പൊരുതുക. അംഗദൻ അസ്വസ്ഥനായി. ചെറിയൊരു കാറ്റ് വീശി. ബലമർമരമുണ്ടായി. അംഗദ ചവിട്ടിത്തേച്ച ഉരുള പോലെ മണ്ണിൽ കിടക്കുന്നവളായിട്ടാണ് ഞാൻ അവളെ കണ്ടത്, മാരുതി പറഞ്ഞു. ചെറിയൊരനക്കം കേട്ടാൽ മതി അവൾ ഞെട്ടിയുണരുകയായി. പേടികൊണ്ട് കണ്ണുകൾ വികസിക്കുകയായി. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് സ്വയം തീർക്കുന്ന രക്ഷാബന്ധനം മാത്രമാണ് അവളുടെ ആശ്രയം. ചുറ്റും മുറങ്ങി കിടക്കുന്ന കാവൽക്കാരികളെ ഓരോരുത്തരെയായി മാറി മാറി നോക്കിക്കൊണ്ടും ഇരുട്ടിൽ നിന്ന് കുതിച്ചെത്തുന്ന അപായം ഒഴിവാക്കാനായി ഇടയ്ക്കിടെ കൈയുയർത്തി വീശിക്കൊണ്ടും ഉറങ്ങാതെ ഇരിക്കുന്നവൾ. കത്തുന്ന ഒരു പന്തത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ അവളെ കണ്ടത്. മലിന വസ്ത്രം, മണ്ണുപുരണ്ട തലമുടി, കുണ്ടിൽ പോയ കണ്ണുകൾ, രാമ 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 എന്ന് ഇടതടവില്ലാതെ ചുണ്ടുകളുടെ അനക്കം. എപ്പോഴും ഭയന്ന് രണ്ട് കണ്ണുകളെ കണ്ടെത്താൻ വേണ്ടി അംഗദൻ ഓർമ്മയിൽ പരവി. നീണ്ട കീലികളുള്ള വീർത്ത കൺപോളകൾ, എപ്പോഴും നെയ്ത്ത് ശീലയിലേക്ക് ചാഞ്ഞ നെയ്തൽ, ചെല്ലരനക്കം കേട്ടാൽ ഭയത്തോടെ നോക്കുന്ന നോട്ടം, രുമ. വഴികാട്ടികൾ തൃപ്തരായിരുന്നു. രാത്രി യാത്ര ചന്ദനക്കാടുകളിലൂടെയാണ് വേണമെന്ന് അവരും ഉദ്ദേശിച്ചിരുന്നു. സൈന്യത്തിന്റെ കൂട്ടത്തോടെയുള്ള കടന്നുപോക്ക് വനജന്തുക്കളുടെ രാത്രി ജീവിതത്തെ ബാധിക്കാതെ നോക്കണമെന്ന് അവർ പ്രത്യേകം നിർദ്ദേശിച്ചു. നടന്നു പോകുമ്പോൾ കേൾക്കുന്ന കരിയിലകളുടെ അനക്കമല്ലാതെ മറ്റൊരു ശബ്ദവും സൈന്യം ഉണ്ടാക്കിയില്ല. നിലാവുണ്ട്, നിലാവ് ചോർന്നു കിട്ടുന്നുണ്ട്. യാത്ര സുഗമമാണ്. അങ്ങനെ ഒരു രാത്രിയും പകൽ പകുതിയും മലയപർവ്വതത്തിലെ ചന്ദനക്കാടുകളിലൂടെ നടന്ന് അവർ തെക്ക് ഭാഗം നോക്കി ഇറങ്ങി. തെക്ക് മലയപർവ്വതത്തോട് ചേർന്നു കിടക്കുന്ന സഹ്യപർവ്വതത്തിലേക്ക് എത്തുകയാണ് ലക്ഷ്യം. അവിടെ നിന്നങ്ങോട്ട് യാത്ര മുഴുവൻ സഹ്യനിലൂടെയായിരിക്കും. സഹ്യന്റെ കാടുകൾ കൂടുതൽ ഗഹനമായിരുന്നു. നടന്നു പോകാൻ വഴിയില്ലാത്ത വിധം നിബിഡവും. ഒരുപാട് നദികൾ സഹ്യനിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഉത്ഭവസ്ഥാനങ്ങളിൽ കടന്നു പോകേണ്ടി വരും. ആഴക്കാടുകളാണ് സഹ്യന്റെ പ്രത്യേകത. വിചിത്ര ജന്തുക്കളും വിചിത്ര പുഷ്പങ്ങളും വിചിത്ര ഫലങ്ങളും ഇവിടെ കാണും. മഹാ ഔഷധങ്ങളുടെ ഇരിപ്പിടമാണ് ഈ വനം. നീലൻ പരിചയപ്പെടുത്തി. അയാൾ പറഞ്ഞത് വളരെ ശരിയായിരുന്നു. കുറെ കൂടി കഴിഞ്ഞപ്പോൾ കാടിന്റെ കനം വർദ്ധിക്കാൻ തുടങ്ങി. ഇരുട്ടിനെ കട്ടികൂടി. ശബ്ദങ്ങൾ അകലാൻ തുടങ്ങി. ആകാശം കാണാനില്ലാതായി. താഴെയുള്ളതിനെയെല്ലാം കനത്ത പച്ചവിധാനം കൊണ്ട് മൂടി. ഗംഭീരാകൃതികളായ വൻമരങ്ങൾ നിലകൊണ്ടു. രാമനും ലക്ഷ്മണനും അത്ഭുതം കൊണ്ടു. ആകാശം മുട്ടി നിൽക്കുന്ന ആ മഹത്തായ വൃക്ഷങ്ങളുടെ ദർശനം എന്തുകൊണ്ടാണ് തന്റെ ഉള്ളിൽ വേദനയുണ്ടാക്കുന്നതെന്ന് അംഗദന് മനസ്സിലായില്ല. വിത്തിൽ നിന്ന് മുളപൊട്ടി ചെറു ചെടിയായി ഇവിടെ അവ ഉരുവം കൊണ്ട കാലം ഏതായിരിക്കാം. മഹാവൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒരു പുൽക്കൊടി പോലെ താനും എന്റെ ചുമലിൽ ഇരിക്കുന്നവരും നിലനിൽക്കുന്ന കാലം എത്രയായിരിക്കും. വഴികാട്ടികൾ പെട്ടെന്ന് നിന്നു. സൈന്യത്തോട് നിൽക്കാൻ കൽപ്പിച്ചു. ചപ്പുചവറുകൾക്കിടയിൽ പുതഞ്ഞുപോയ ഏതോ ദൈവങ്ങൾ മുന്നിൽ അവർ കമിഴ്ന്നു കിടക്കുന്നതായാണ് സൈന്യം കണ്ടത്. കയ്യിലുള്ള കിഴങ്ങുകളും പഴങ്ങളും അവർ സമർപ്പിച്ചു. കൈകൾ നിൽത്തു തലയും മണ്ണിൽ നെറ്റിമുട്ടിച്ചും ആപേക്ഷിച്ചു. ഉച്ചയുണ്ടാക്കരുത്, വഴികാട്ടികൾ സൈന്യത്തോട് പറഞ്ഞു. കാരണം ഈ വനം യാതൊരച്ചയും ഉണ്ടാക്കിയിരുന്നില്ല. നാം ഇതിൽ പ്രവേശിക്കാൻ പാടില്ലാത്തതാണ്. നമ്മുടെ ആവശ്യത്തിന്റെ രൂക്ഷ സ്വഭാവം മൂലം അതിക്രമിച്ചു കയറി കടന്നുപോയിക്കൊള്ളാൻ വനം അനുവാദം തന്നിട്ടുണ്ട്. ഒരു ലക്കോ പൂവിനോ പുഴുവിനോ നാശമുണ്ടാക്കിക്കൂടാ. ഇവിടുന്ന് ഒരു കരിയില പോലും സ്വന്തമാക്കാൻ ആഗ്രഹിക്കരുത്. അങ്ങനെ ചെയ്യുന്നവരുടെ 100 തലമുറ വരെ അതിന്റെ ഫലം അനുഭവിക്കും. രോഗാദി പീഡകൾ മൂലം അവർ വലയും. തീരും കൊടിയും മുട്ടി അവർ നിലവിളിക്കും. ശിശുമരണങ്ങളും അകാല മൃത്യുവും നിരന്തര സംഭവങ്ങളാകും. വഴികാട്ടികളുടെ കണ്ണിൽ ഭയവും ഭക്തിയും ഉണ്ടായിരുന്നു. കാലത്ത് കേൾപ്പിക്കാതെ സൈന്യം കടന്നുപോയി. ആ വഴത്തിനുള്ളിലെ നിശബ്ദതയ്ക്ക് ഉപമാനമില്ല. പുറത്തു കടക്കുമ്പോഴേക്കും സ്വന്തം ഹൃദയം മഹാവനങ്ങളിലൂടെ മൗനസഞ്ചാരം നടത്താൻ അവർ പ്രേരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. 7 രാവും 7 പകലും ഇങ്ങനെ മല ചവിട്ടി 7-ാം നാൾ വെയിൽ ചായി മുമ്പേ അവർ തെക്കേ സമുദ്രത്തിലെത്തി. സമുദ്രതീരത്തെത്തി. കടൽ വളരെ പ്രക്ഷുബ്ധമായിരുന്നു. അടുത്തു ചെല്ലുന്നവരെ പിടിച്ചു നീങ്ങാൻ വാതുറന്നലറിക്കു വരുന്ന ദുർഭൂതമെന്നോണം അട്ടഹാസ തിളകിമറിയുന്ന കടലിനെ നോക്കി രാമൻ വിചാരത്തിൽ മുഴുകി. അങ്ങെന്താണ് ആലോചിക്കുന്നത്? മാരുതി ചോദിച്ചു. ഇപ്പോൾ സീത തൊട്ടടുത്താണ്. കൈ കിട്ടിയാൽ തൊടാവുന്നത്ര അടുത്ത്. താങ്കൾക്ക് ആശ്വസിപ്പിക്കാം. സുഗ്രീവൻ അഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെ രാമനെ ആശ്വസിപ്പിച്ചു. പക്ഷേ ഈ കടൽ അപകടകരമായ ചുഴികളും മലരികളും നിറഞ്ഞതായി ഭയങ്കരങ്ങളായ ജലജന്തുക്കളോട് കൂടിയതായി എങ്ങനെ ഇതിനെ മറുകര കാണും? അതിനെപ്പറ്റി താങ്കൾ പരവശനാകേണ്ട ഒരു കാര്യവുമില്ല. അതെനിക്ക് വിട്ടു തന്നോളുക. സുഗ്രീവൻ വളരെ സന്തുഷ്ടനായിരുന്നു. രാമനെ ആശ്വസിക്കാൻ കഴിഞ്ഞില്ല. സൈന്യം സമതലത്തിലെത്തിയ നദി പോലെ ഗതിവേഗം കുറഞ്ഞ് കടൽക്കര കാട്ടിലും സമുദ്രതീരത്തിലും പരന്നു നിറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. നീലൻ അവരെ 3 ഭാഗങ്ങളായി വിഭജിച്ച് 3 ഇടങ്ങളിലായി വിന്യസിച്ചു. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ മൈന്ദനും ദിവിദനും ഓടി നടന്നു. ആവശ്യത്തിനും ഭക്ഷണം എത്തിക്കാനും മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾക്കുമായി പിങ്കളൻ, സുഭാഷ്യൻ, സുഷേണൻ എന്നിവർ നേതൃത്വം കൊടുത്തു. സൈന്യത്തിന്റെ തയ്യാറെടുപ്പുകൾക്കായി അനേകം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ പലർക്കായി നിർദ്ദേശിക്കപ്പെട്ടു. ഓരോ വിഭാഗവും അനേകം ദളങ്ങളായും ഓരോ ദളങ്ങളും അനേകം ഉപദളങ്ങളായും വിഭജിക്കപ്പെട്ടു. ഏറ്റവും സൂക്ഷ്മ ഘടകം പോലും ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി ചർച്ച തുടങ്ങി. ചന്ദ്രോദയം, ഇളകിമറിയുന്ന കടൽ ഹൃദയം, ലക്ഷ്മണ, ഏതു വലിയ ദുഃഖവും കാലം മായ്ച്ചു കളയുമെന്ന് പറയുന്നു. ഇല്ല, അണുപോലും കുറയുന്നില്ല എനിക്ക് അവളുടെ വിരഹവിഷം തിന്ന കൊടും വേദന. അകമേ കടൽ പോലുള്ളതും കോളുകൊണ്ട് ഇളകിമറിയുന്നതുമാണ് നിമിഷം. ദുസ്സഹം, കടൽ വന്ന് രാമന്റെ കാൽവേലുകളെ തൊട്ടു. കണ്ടു നിൽക്കി അത് ഉപ്പൂറ്റികളെ മൂടി. അരയോളം വെള്ളത്തിൽ നിശ്ചിന്തനായി രാമനിരുന്നു. കണ്ണുനീരിൽ കുതിർന്നും കാമത്തിലെരിഞ്ഞും ദേഹം കൊണ്ട് പുകഞ്ഞും അപമാനത്താൽ കുനിഞ്ഞും ഒരു മനുഷ്യൻ തിന്നുതീർത്ത വേദന മുഴുവൻ കാറ്റിനോട് പങ്കുവയ്ക്കപ്പെട്ടു. കാറ്റേ കാറ്റേ, അകലെയാണവൾ. അവളെ തഴുകി വന്നിന്ന് തലോടുക. ഉടൽ ചൂടറിയട്ടെ ഞാൻ. ലക്ഷ്മണൻ സങ്കടപ്പെട്ടു. ജ്യേഷ്ഠ, ഇത്രയ്ക്ക് ദുഃഖമെന്തിന്? നമ്മൾ കാര്യസാധ്യത്തിന്റെ തൊട്ടരുവിയിലെത്തിയില്ലേ? രാമൻ പറഞ്ഞു. അവൾ അകന്നിരിക്കുന്നതിലല്ല എനിക്ക് ദുഃഖമില്ല, അപഹരിക്കപ്പെട്ടതിലുമല്ല ദുഃഖം. പാഴായി കടന്നു പോവുകയാണ് അവളുടെ യൗവനം. വയ്യ, താങ്ങുവാൻ. ലക്ഷ്മണൻ മുഖം താഴ്ത്തു നിന്നു. കടൽ വെള്ളം ഇപ്പോൾ അവന്റെ പൊക്കിൽ ചുഴിക്കി നീലിയാണ്. ഓളങ്ങളിൽ വീണുകിടക്കു നിലകുന്നുണ്ട്. ഒരു നിലാമുഖം എവിടെ കൊണ്ടു മറന്നു ഞാനിതിനെ. തേങ്ങി തേങ്ങി വന്നിനെ തൊടുന്നതെന്തിനീയമ്പിളി. കോരിയെടുക്കാം, പക്ഷേ നീളോ നിജമോ? ചോർന്നു പോകും ഈ താരുണ്യം. വയ്യ, താങ്ങുവാൻ. രാമൻ ചോദിച്ചു. ലക്ഷ്മണ, രാവൺ കടന്നു പിടിച്ചപ്പോൾ അവൾ നടുങ്ങിക്കാണുമല്ലേ? എന്നെ വിളിച്ച് നിലവിളിച്ചു കാണുമല്ലേ? അവളെ രക്ഷിക്കാനായില്ല എന്നോർക്കുമ്പോൾ വിഷം തേച്ചതുപോലെ ഉടലാകെ എരിയുന്നു. ആദിയാൽ, വിരഹത്താൽ, കാമത്താൽ കത്തിയെരിയുന്നു. ഈ കടലിൽ മുങ്ങിക്കിടന്നാലും അവളല്ലാതെ മറ്റൊരു ഉപാധി കൊണ്ടും ഈ തീയണയില്ല. എന്റെ മായ്ക്കുന്ന കണ്ണുകൾ, പരവശനാക്കുന്ന ചുണ്ടുകൾ, ദാഹാർത്തനാക്കുന്ന മുലകൾ, വിവശനാക്കുന്ന തുടകൾ, എന്ത് എന്ത്! എങ്കിലും ധരിത്രി, ഈ ഞാനും അവളും ഒരേ നിന്നിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അതുതന്നെയും മഹാഭാഗ്യം. വെള്ളം വറ്റിയ വയൽ വെള്ളമുള്ള വയലിന്റെ കിനിവുണ്ടെന്ന പോലെ അവൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന കഴിവ് മാത്രമാണ് എന്നെ ജീവിപ്പിക്കുന്നത്. അവളോ? അവൾ ജീവിച്ചിരിക്കുന്നത് തന്നെ അത്ഭുതം. അനിയ, സ്വതവെ ക്ഷീണിച്ച ദൈവപ്രകൃതമാണ് അവൾക്ക്. വനവാസം അതിനെ കൂടുതൽ ദുർബലമാക്കി. രാവണന്റെ ബലപ്രയോഗങ്ങൾ അവളെങ്ങനെ സഹിച്ചു? അജ്ഞാതദേശം, പ്രാണഭയം, വ്യസനം, തടവ്, അനിശ്ചിതത്വം. അയ്യോ, അവളെങ്ങനെ ജീവിച്ചിരിക്കുന്നു! ഞാനെങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുന്നു! അരങ്ങു വാഴുന്ന രാവ് വലിച്ചെറിഞ്ഞ കളിപ്പാട്ടം പോലെ ഒരു മനുഷ്യൻ അസ്വസ്ഥനാകുന്നത് അനാഥനാവുന്നത് അംഗദൻ കണ്ടു. മാരുതി പഠിപ്പിച്ചു, ഒരുത്തന് ഒരുത്തി മതി, അത് നാം ശീലിക്കണം. രാമന്റെ ജീവിതവൃത്തം അതാണ്. ദശരഥന് 364 ഭാര്യമാരുണ്ടായിരുന്നു. ഒരുത്തിയോട് നീതി പുലർത്താനാകാതെ അന്തപുര വിഷാദത്തിന്റെ കാര്യങ്ങളിൽ അയാൾ മുങ്ങി മരിച്ചു. ഒരുത്തന് ഒരുത്തി ഒരു ദുസ്സഹാനുഭവമാണ് എന്ന് കരുതരുത്. അതൊരു പൊതുനീതിയാണ്, ദുഃഖങ്ങളെ വെട്ടിക്കുറയ്ക്കലാണ്. ചെന്നോടത്തൊക്കെ സുഖിപ്പിക്കാൻ ഒരുത്തിയുണ്ടാകുന്ന രാജപാതയല്ല അത്. ഒരുത്തി മാത്രം വാഴുന്ന പർണശാലയിലേക്കുള്ള ഒറ്റയടിപ്പാതയാണ്. ഏകനായി അതിലേക്ക് പോവുക. അങ്ങനെ ഒരുവനിത ഈ കടൽക്കരയിലിരുന്ന് അവൾക്ക് വേണ്ടി കനതുപോലെ ഇരിയുന്നു, ചാരം മൂടുന്നു. ഇതിന്റെ പേരാകുന്നു പ്രണയം. എങ്കിൽ എത്ര ആതുരമാണ് പ്രണയം! ആതുരമെങ്കിലും ഹൃദയഹാരിയാണ് പ്രണയം. അംഗദന്റെ നെഞ്ചിൽ നീരാവി നിറഞ്ഞ മേഘം പോലെ കനം തൂങ്ങി നിൽക്കുന്ന വിഷാദത്തിനും ഒരു പേരില്ലേ? താര അനേകം സുന്ദരിമാരെ ഒരുക്കി നിർത്തിയിരിക്കുന്നു അംഗദൻ സന്തോഷിക്കാൻ. മതിച്ചിരസിക്കണം, അവൾ പറഞ്ഞു. സുഖം അവന്റെ നാഡീ ഞരമ്പുകളെ ത്രസിപ്പിക്കണം. അവന്റെ കുതികാലിൽ കുതിരകൾ പറക്കണം. കഴുത്തിൽ കാളകൾ തലപൊക്കണം. അരക്കെട്ടിൽ സൂര്യൻ ജ്വലിക്കണം. അവന്റെ അച്ഛൻ വാലിക്ക് അനേകം സ്ത്രീകൾ ഉണ്ടായിരുന്നു. സുഗ്രീവനുമുണ്ട് അനേകം പേർ. അതിലേറെ ഉണ്ടാവണം അംഗദന്. അവനെ കണ്ടാൽ ഏത് പെണ്ണും മോഹിക്കും. എല്ലാവരും അവനെ കാണിക്കും. അവന്റെ അമ്മ അവനു വേണ്ടി കിഷ്കിന്ധത്തിലെ ഏറ്റവും സുന്ദരിമാരായവരെ ഒരുക്കി നിർത്തിയിരിക്കുന്നു. ആരും തൊട്ടിട്ടില്ലാത്ത പെൺകുട്ടികൾ. അമ്മയെ ചൊല്ലി ഏറെ ദുഃഖിച്ചവന് അമ്മയുടെ സമ്മാനമാണിത്. അലക്കുകാരൻ തൊപ്പന്റെ മകൾ ഇയ എവിടെ? അംഗദൻ ചോദിച്ചു. അവൾ എന്റെ നൂൽനൂൽപ്പുകാരി. മേഘങ്ങളിൽ നിന്ന് മഴനൂൽ പിരിച്ചെടുക്കുന്നവൾ. ഓളങ്ങളുടെ വിരൽ പിടിച്ച് പുഴയുടെ ആഴത്തിലേക്ക് എന്നെ കൊണ്ടുപോയവൾ. ജൈവപൂർണതയുള്ള കാടുകളിൽ വെച്ച് എന്നെ മുലയൂട്ടിയവൾ. താരയ്ക്ക് അവളെ അറിയില്ലായിരുന്നു, ഭ്രമ പറഞ്ഞു. സുഗ്രീവൻ അവളെ അറയിലെ വിളക്കുതുടയ്ക്കുന്ന വേലയ്ക്ക് നിയമിച്ചു. അംഗദൻ വിശ്വസിച്ചില്ല. അവൾക്കെന്തിനാണ് വേറെ വേല? അവൾ എല്ലാ കാലത്തെയും നൂൽനൂൽപ്പുകാരിയല്ലേ? ഭ്രമ പറഞ്ഞു. അവളുടെ വിരലുകൾ വിളക്ക് തുടച്ച് മിനുക്കാൻ വേണ്ടി രൂപപ്പെടുത്തിയതാണെന്ന് സുഗ്രീവൻ കണ്ടെത്തി. നഷ്ടപ്പെട്ട പുഴയുടെ തീരത്തുകൂടി മനുഷ്യ വിസർജ്യങ്ങളിലും മുള്ളിലും മുളങ്കമ്പുകളിലും ചവിട്ടി നടന്ന് അംഗദൻ അലക്കുകാരൻ തൊപ്പനെ തേടിപ്പോയി. നൂലിയെ ചുറ്റാൻ പാകത്തിൽ നീണ്ട നേർത്ത വിരലുകളായിരുന്നു എന്റെ മകൾക്ക്. അലക്കാരൻ തൊപ്പൻ ആണയിട്ടു. അല്ലായിരുന്നെങ്കിൽ അവളും എന്നെ പോലെ ഒരലക്കുകാരിയായേനെ. തൊപ്പന്റെ പെണ്ണ് സാക്ഷ്യപ്പെടുത്തി. തിരിഞ്ഞുതാണ മനസ്സോടെ വെറും മണ്ണിൽ ശയിച്ചു അംഗദൻ. ചുമ അവനെ ആശ്വസിപ്പിച്ചു. ഞാനവൾക്ക് ഒരു നീലശീല സമ്മാനിച്ചിരുന്നു. രൂമ അവനെ സുഗ്രീവന്റെ അറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു വിളക്കുകാലിന്റെ ചോട്ടിൽ വെച്ച് ഇയയുടെ കൈ പുരണ്ട വിരലുകൾ അംഗദൻ കണ്ടു. പേറിൽ ഞാൻ മരിച്ചുപോകും, ഇയ തേങ്ങി. ഇത്തവണ അംഗദൻ ഭയന്നു വിളറിയില്ല. അണപ്പല്ലുകൾ ഞെരിച്ചുകൊണ്ടും മുഷ്ടി ചുരുട്ടിക്കൊണ്ടും അവൻ വിളക്കുകാർ ഇടിച്ചൊടിച്ചു. ഞാൻ തിരിച്ചു വരും, നെയ്ത്തുശാലകൾ തിരിച്ചു പിടിക്കും. ദൃഢമായ കാൽവെപ്പുകളോടെ അവൻ നടന്നു പോകുന്നത് ഒടിഞ്ഞ് വിളക്കുകാൽ ചാരിൽ നിന്ന് ഇയ കണ്ടു. ഇയ, എനിക്ക് നിന്റെ മുഖം ഓർമ്മയില്ല, ഉടൽ ഓർമ്മയില്ല. ഓർക്കുന്നത് നിന്നെ മാത്രമാണ്.